കോട്ടയത്തെ പ്രായം വളരെയധികം ഒരാളാണ്. ഇപ്പോൾ ഈ അച്ഛനെ പോലെ ഒരു വലിയ തിയോളജിനെ നമുക്ക് കാണാൻ കിട്ടുകയില്ല. നമുക്ക് അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ കിട്ടുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അച്ഛനെ എന്നാൽ അച്ഛൻ ഈ കോൺഫറൻസിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു.
നിത്യനും കാരുണ്യവാനുമായ കർത്താവേ, വീണ്ടും ദേശത്തിന്റെ പല ഭാഗങ്ങളിരുന്നു കൊണ്ട് കൂട്ടായ്മയോട് പ്രാർത്ഥിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് വീണ്ടും നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇതിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന ആ സമയങ്ങൾ നീ ഞങ്ങളോട് സംസാരിക്കുന്ന ആ സമയങ്ങളാകണമേ. ദൈവാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നല്ല ചിന്തകളെയും ആലോചനകളെയും ഞങ്ങൾക്ക് പകർന്നു തരണമേ. പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞങ്ങളിന്ന് കടന്നുപോയിരിക്കുന്ന പിതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. കോട്ടയം ഭദ്രാസിന്റെ ചുമതല വഹിച്ച് സഭയുടെ വിവിധ ആത്മീയമായ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി ആത്മീയമായ ശുശ്രൂഷയിൽ സഭയ്ക്കും ജനങ്ങൾക്കും പുതിയ ദിശാബോധം നൽകിയ നെയ്വാനി സുരമേയുടെ ദൈവസന്നിധിയിലേക്കുള്ള ആ യാത്രയിൽ ദൈവത്തിന്റെ കൃപ ആ പിതാവിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നടപ്പാരിശ്യാമസ്കാര ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനും നല്ല അന്ത്യയാത്ര അദ്ദേഹത്തിന് നൽകുവാനും സഭയ്ക്ക് സഭാമക്കിടയാകട്ടെ എന്ന് നമുക്ക് വിദൂരത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹം വൈദിക സെമിനാരിക്കും സഭയ്ക്കും കോട്ടയം ഭദ്രാസനത്തിനും സഭയിലെ വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുള്ള ശുശ്രൂഷകളെ സേവനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവിതമത്ഭുതകരമായ ദൈവാനുഭവത്തിന്റെ ജീവിതമായിരുന്നു. മാരകമായ ക്യാൻസർ രോഗത്തിൽ നിന്ന് ദൈവമത്ഭുതകരമായിട്ട് വിടുതൽ കൊടുത്ത് പിന്നെയും അനേക വർഷങ്ങൾ അദ്ദേഹത്തെ വഴി നയിച്ചു. ആ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിന്റെ നല്ല ചിന്തകളും മാതൃകകളും സഭയിൽ അനേകം പേർക്ക് പ്രചോദനമായി തീരുവാൻ നമുക്ക്
പ്രാർത്ഥിക്കാം.
ആവശ്യമായ കൃപകളെയും നന്മകളെയും ഈ വേദപഠന ക്ലാസ്സിൽ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലായ്പ്പോഴും നനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമി. പ്രിയ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, എന്റെ ഈ പ്രാവശ്യത്തെ ഹ്രസ്വമായ യാത്രയിൽ അമേരിക്കയിലേക്കുള്ള യാത്രയിൽ രണ്ടു പ്രാവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയിലും ഇന്നും നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം ചില ആശയങ്ങൾ പങ്കിടുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചതിനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് എന്നെ ഉത്സാഹപ്പെടുത്തിയ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിന്റെ സെക്രട്ടറി ശ്രീമതി ശാന്തമ്മയോടും കൂടെ പ്രവർത്തിക്കുന്നതിനുള്ള എന്റെ നന്ദി അറിയിക്കട്ടെ. എന്നെ സ്വാഗതം ചെയ്തതിനുള്ള എന്റെ പ്രത്യേകമായ സന്തോഷം അറിയിക്കട്ടെ. നാം ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുമ്പോൾ അങ്ങ് കോട്ടയത്തിനടുത്ത് ഞാലിയാകുഴി തേറായിൽ അഭിയന്തനായ ഈവാനി സ്ത്രീമേനയുടെ ഭൗതിക ശരീരം അന്ത്യ ശുശ്രൂഷകൾക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഇന്ന് ഇവിടുത്തെ സമയം വെളുപ്പിന് കഴിയുമ്പോഴേക്കും അവിടെ ശനിയാഴ്ച ഉച്ചയായിരിക്കും അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കബറടക്കം നടക്കുകയാണ്. അത് വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷയായി തീരുവാൻ അത് സംബന്ധിക്കുന്നവർക്കെല്ലാം അന്ത്യമായി അദ്ദേഹത്തെ ദർശിക്കുവാൻ കഴിയുന്നത് കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ദർശനം ഏറ്റുവാങ്ങുവാനായി എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് നമുക്ക് ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ പറയുവാനായിട്ട് ഇതിലെ അധിക സമയം ഞാൻ എടുക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കാനാവാത്തതിൽ വളരെയധികം ഖേദമുണ്ട്. വൈദിക സെമിനാരിയിൽ എന്റെ വന്നിയ ഗുരുവായിരുന്നു അദ്ദേഹം. മറ്റു പല കുടുംബപരമായ ബന്ധങ്ങളും അദ്ദേഹവുമായിട്ട് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വളരെയധികമായ ഒരു ആത്മാഭിമാനം തരുന്ന സംഗതി കൂടിയാണ്. എൻ്റെ മൂത്ത സഹോദരന്റെ ഭാര്യയും അദ്ദേഹവും ജ്യേഷ്ഠത്തി അനിയത്തിയും മക്കളായിരുന്നു. അതുകൊണ്ട് കുടുംബപരമായ ബന്ധം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ പല സുഖദുഃഖങ്ങളിലും പല തിരുമേനി വന്ന് സംബന്ധിക്കുകയും അങ്ങനെ ഒരു അടുപ്പം പുലർത്തുവാനും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. നമ്മുടെ സഭയിൽ അനേക വിശ്വാസികൾക്ക് അമേരിക്കയിലുള്ളവർക്കും തിരുമേനി ആരോഗ്യകരമായിരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും അമേരിക്കയിലെ അനേക ഇടവുകൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനത്തിലും അനേകം പേർക്ക് ഒരാത്മീയമായിട്ടുള്ള പ്രത്യേകിച്ചും ഒരു ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ ഒരു രുചി അദ്ദേഹത്തിൽ നിന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അനേകം പേരുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് മുഖാന്തരമായിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അറിയാമായിരിക്കും ഞാൻ കരുതുകയാണ്. ഒരു മാർത്തോമ കുടുംബത്തിൽ ജനിച്ച ആളാണ് അഭിനന്ദനായ ഇവാനിയ തിരുമേനി. മാമോദീസ പേര് ജോർജ് എന്നാണ്, ഗീവർഗീസ് എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി ഓർത്തഡോക്സ് സഭയിലെ വിവാഹം ചെയ്ത് അയക്കപ്പെട്ട ഒരാളാകയാൽ ആ പിതൃ സഹോദരിയുടെ ഭവനത്തിൽ പോയി താമസിക്കുവാനും ആ പിതൃ സഹോദരിയുടെ മകന് ഒരച്ഛനാണ്. ആ കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ അദ്ദേഹം ബാല്യകാലത്ത് ജീവിച്ചപ്പോൾ ഓർത്തഡോക്സ് രീതിയിലുള്ള പ്രാർത്ഥനയോടും നോമ്പിനോടും ഉപവാസത്തോടും പിതൃ സഹോദരിയുടെ കൂടെ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പോയി അദ്ദേഹം ആരാധനയിൽ പങ്കെടുത്തപ്പോൾ അവാച്യമായ ഒരാത്മീയമായ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതുകൂടെ അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ആധ്യാത്മികതയോടെ ആകർഷനായി സഭയിലേക്ക് വന്ന ആളാണ്. പിന്നീട് കാലം ചെയ്ത മാത്യു സിദിയൻ ബാവാതിരിമേനിയുമായി കൊല്ലത്ത് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബന്ധപ്പെടുകയും അന്നത്തെ മാത്യുസ് മാക്കൂറിലോസ് തിരുമേനി അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലെ കൗളി ഫാദേഴ്സിന്റെ അടുക്കിലേക്ക് അയക്കുകയും അവിടെ അദ്ദേഹം ദീർഘമായ 9 വർഷക്കാലം ആ 9 വർഷക്കാലത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം നാട്ടിലേക്ക് വരാതെ കൗളി ഫാദേഴ്സിനോടൊപ്പം ജീവിച്ചുകൊണ്ട് ഓക്സ്ഫോർഡിൽ നിന്ന് അദ്ദേഹം 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദങ്ങൾ നേടി അതിനുശേഷമാണ് അദ്ദേഹം ഓർത്തഡോക്സ് സെമിനാരിയിൽ പഠിപ്പിക്കുവാനായിട്ട് വന്നത്. ആ പഠിപ്പിക്കുവാനായിട്ട് വന്ന കാലത്ത് അവിടെ പഠിക്കുവാനായിട്ട് എനിക്കും ഭാഗ്യമുണ്ടായി. എന്നെയും പഠിപ്പിച്ച വന്നിയ ഗുരുവാണ്. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ സങ്കീർണമായ അനുഭവമായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്നത്. അതേക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. അടയാറിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിച്ച് മിക്കവാറും അദ്ദേഹം തന്റെ മൃതശരീരം സംസ്കരിക്കുവാൻ തക്കവണ്ണം നാട്ടിൽ തയ്യാറെടുക്കുന്ന ഒരനുഭവം വരെ ഉണ്ടായ മാരകമായ അനുഭവത്തിലേക്ക് അദ്ദേഹം കടന്നുപോയതാണ്. ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. അതൊരു വലിയ ദൈവത്തിന്റെ നടത്തിപ്പ് തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം റംബാനായി 1985 മാവേലിക്കര പുതിയാവിൽ വെച്ച് അന്ന് വാഴിക്കപ്പെട്ട 5 മെത്രാപ്പോലിത്തമാരിൽ ഒരാളായിരുന്നു ഇവാനിയ തിരുമേനി. ആ കൂട്ടത്തിലെ ഏറ്റവും ജൂനിയറായ മിലിത്തിയ തിരുമേനിയാണ് ഇന്ന് സഭയുടെ പരമാധ്യക്ഷനായി സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരിമേനി. ആ 5 പേരിൽ യൂസേബിയ തിരുമേനിയും എപ്പിഫാനിയ തിരുമേനിയും ഇപ്പോൾ ഇവാനിയ തിരുമേനിയും കടന്നു പോയിരിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക്. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കുണ്ടാകും. ഇവാനിയ തിരുമേനി അസാമാന്യമായ ഒരു ആധ്യാത്മിക പ്രഭ സഭയ്ക്ക് ചൊരിഞ്ഞുകൊടുത്ത ദേഹമാണ് അദ്ദേഹം. ഓർത്തഡോക്സ് സഭയുടെ ആത്മീയത രുചിച്ചറിഞ്ഞ് സഭയിലേക്ക് വന്ന ആളാണ്. ജന്മം കൊണ്ട് മാർത്തോമാ സഭയിൽ വളർന്ന ആള് തനിക്ക് ജന്മം നൽകിയ സഭയുടെ ആത്മീയതയെക്കാളും ആഴമേറിയതും പിതാക്കന്മാരുടെ ആധ്യാത്മീയ ജീവിതത്തോട് കൂടുതൽ അടുത്തു വരുന്നതുമായ ഒരു ശൈലിയാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കി ഓർത്തഡോക്സ് ആധ്യാത്മികതയെ അതിന്റെ ആകർഷികത കൊണ്ട് സ്വീകരിക്കുകയും സഭയിലേക്ക് കടന്നു വരികയും ചെയ്ത ഒരു പിതാവാണ്. അതുകൊണ്ട് മറ്റെല്ലാരേക്കാളും അധികമായി ഒരു ഓർത്തഡോക്സ് ആത്മീയത എന്താണെന്ന് അഭിവിന്യ തിരുമേനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയ്ക്ക് ഒരു ഓർത്തഡോക്സ് ആത്മീയതയുടെ അടിസ്ഥാനമുണ്ട്, താത്വികമായ അടിസ്ഥാനമുണ്ട്, ആരാധനാപരമായ അടിസ്ഥാനമുണ്ട്. എന്നാൽ പ്രായോഗിക തലത്തിൽ നമ്മൾ അതേ അനേകം കത്തോലിക്ക സഭയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, പാശ്ചാത്യ നവീകരണ സഭകളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും നമ്മുടെ യഥാർത്ഥമായ ആത്മീയതയെ കെടുത്തിക്കളയാണെന്ന് മനസ്സിലാക്കി തനതായ ഒരു ഓർത്തഡോക്സ് ആത്മീയത എന്താണെന്ന് അഭിനന്ദനായ ഈവാന്യ സുരമേനി നമുക്ക് കാണിച്ചു തന്ന ആളാണ്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി എല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രകാരം എപ്പോഴും അദ്ദേഹത്തിന് ദൈവം ഒന്നാമതായിരുന്നു, പ്രാർത്ഥന ഒന്നാമതായിരുന്നു, നോമ്പ് ഉപവാസവും ഒന്നാമതായിരുന്നു, ആരാധന ഒന്നാമതായിരുന്നു. ഇതെല്ലാം ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ള മുഖാന്തരങ്ങളാണെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ദൈവ സ്വഭാവത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ള ഓർത്തഡോക്സ് സഭയുടെ തെയോസിസ് അഥവാ ദൈവീകരണം എന്നുള്ള ആ ആശയം, അത് ആത്മീയ അനുഭവത്തിൽ അദ്ദേഹം അനുഭവിക്കുകയും അത് പഠിപ്പിക്കുവാനായിട്ട് വളരെ ശ്രമിക്കുകയും ചെയ്ത ഒരു പിതാവാണ്. നമ്മുടെ സഭയിലെ പല ദൂർത്തുകളോടും ആഡംബരത്തോടും അനാവശ്യമായിട്ടുള്ള ആഘോഷങ്ങളോടും ഒക്കെ വളരെ അധികമായി പോരാടുകയും അതിനോട് വിപ്രതിപത്തി കാണിക്കുകയും അതിന്റെ പേരിൽ ആൾക്കാർക്ക് അദ്ദേഹത്തോട് താല്പര്യമില്ലാതെ വരികയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും സത്യവും നല്ലതുമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ മനുഷ്യർക്ക് ഇഷ്ടമല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. തിരുവേനി അതിനെ ഒന്നും അത്ര കൂസുവാൻ തനക്കും തയ്യാറായില്ല. നിർഭയമായി പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരായി അദ്ദേഹം ശക്തമായി നിലപാടുകളെടുക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആധ്യാത്മികതയിൽ ദൈവത്തിനാണ് സ്ഥാനം. ജനങ്ങൾക്കനുസരിച്ച്, ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ശൈലിയല്ലായിരുന്നു. മനുഷ്യരെ പ്രീതിപ്പെടുത്തുകയല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് തന്റെ പ്രധാനപ്പെട്ട ചുമതലയെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ലോക ജീവിതത്തിനപ്പുറമായ നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കമായി ഈ ലോക ജീവിതത്തെ കാണുവാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമായിരുന്നു. അനേകം പേര് ലൗകികരാണ്, ഈ ലോക ജീവിതമാണ് പ്രധാനം. തിരുമേനി ഇതിനപ്പുറത്തുള്ള ലോകത്തെ കുറിച്ച് എപ്പോഴും കാണുകയും അതിനുവേണ്ടി തന്റെ ഈ ലോക ജീവിതത്തെ ഒരുക്കുവാനായി അദ്ദേഹത്തിന് സാധിക്കുകയും അതുകൊണ്ട് മാരകമായ അസുഖം വന്നപ്പോഴും പിന്നീടും പല അസുഖങ്ങൾ കൂടെ അദ്ദേഹം കടന്നുപോയപ്പോഴും ഒരു മൂന്നാലാഴ്ചകൾക്കും അദ്ദേഹത്തെ ഞാനും കാണുകയുണ്ടായി. അസുഖത്തെ കുറിച്ച് അദ്ദേഹം ഭാരപ്പെടുകയോ ജീവനെ കുറിച്ച് അദ്ദേഹം ഭയപ്പെടുകയോ മരണത്തെ ഭയപ്പെടുകയോ ഒന്നും ചെയ്യാതെ അതൊക്കെ ദൈവത്തിന്റെ നിശ്ചയത്തിന് വിധേയമാക്കി ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധ്യതയുണ്ടായിരുന്നു. അതിനുള്ള ഒരു കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത്ര പോലത്തെ സ്ഥാനം ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഒരു അധികാരത്തിന്റെയോ സ്ഥാനമാനങ്ങളുടെയോ പുറകെയോ അദ്ദേഹം പോയിട്ടില്ല. അതെല്ലാം ദൈവം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട്, ലോകത്തിന്റെ പദവികളോട്, സ്ഥാനമാനങ്ങളോട്, സുഖസൗകര്യങ്ങളോട് ഒന്നും അദ്ദേഹം പ്രതിബദ്ധത കാണിച്ചിട്ടില്ല. അതിനോടൊക്കെ ഒരു സന്യാസത്തിന്റെ നിർമമത അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയിരുന്നു. സാധുക്കളെ സഹായിക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അത് കണക്ക് പറയാതെ കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അദ്ദേഹം സഹായിക്കുന്ന ഒന്നും പത്രത്തിൽ വരികയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ അച്ചടിച്ച് ഏതെങ്കിലും സംഘടനകളുടെയോ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലോ ഒന്നും അങ്ങനെ പ്രസിദ്ധപ്പെടുത്തി സഹായിക്കുന്ന ഒരു തിരുമേനി അല്ലായിരുന്നു. അദ്ദേഹം കർത്താവ് പറഞ്ഞ പോലെ അക്ഷരീയമായി ഇടംകൈ ചെയ്ത് വലംകൈ അറിയരുതെന്നുള്ള ആ ഒരു വലിയ അടിസ്ഥാനത്തിൽ അനേക മനുഷ്യരെ അദ്ദേഹം സഹായിച്ചിട്ടുള്ള ആളാണ്. വൈദികരെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ കരുതലുണ്ടായിരുന്നു. തന്റെ ബദ്രാസിലെയോ അല്ലെങ്കിൽ താൻ പഠിപ്പിച്ചവരിലോ വൈദികർക്ക് ആർക്കെങ്കിലും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ ആരുമറിയാതെ അദ്ദേഹം അവരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഹൃദയം വളരെ വിശാലമായി മനുഷ്യരുടെ ദുഃഖത്തിൽ വളരെ പങ്കുചേർന്ന് സഹായിക്കുവാൻ മടി കാണിക്കാത്ത തിരുമേനിയായിരുന്നു. നോമ്പിലെ ഉപവാസത്തിലും ആഴമേറിയ നിഷ്ഠ പാലിക്കുകയും അതിലൊന്നും വെള്ളം കലർത്തുവാൻ ആഗ്രഹിക്കാതെ സഭയുടെ കൽപ്പന അക്ഷരീയമായിട്ട് നിർവഹിക്കുവാനായിട്ട് അദ്ദേഹം വളരെയധികം ബദ്ധസത്തനായിരുന്നു. അങ്ങനെ പലതുകൊണ്ടും ഒരു ആത്മീയ ജീവിതം, പ്രത്യേകിച്ചും പൗരസ്ത്യ ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ ഒരു ശൈലി അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെയധികമായി സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം മീഡിയയെ വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. പരസ്യം കിട്ടാൻ വേണ്ടി ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. മനുഷ്യരെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് പല നേതാക്കന്മാരും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുവാനും ജനങ്ങളുടെ കൈയടി നേടുവാനും ഒക്കെ വളരെയധികമായിട്ട് പരിശ്രമിക്കാറുണ്ട്. ഈ വയസ്സുമേനി അതിൽ നിന്നെല്ലാം അകന്നു നിന്നിരുന്നു. താൻ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടവനായിരുന്നു, ചില സമയങ്ങളിൽ ഏകാന്തത അനുഭവിച്ചവനായിരുന്നു. ഈ ലോകത്തോടൊപ്പം പോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തോടൊപ്പം പോകാത്തത് കൊണ്ട് ദൈവ സാന്നിധ്യം അദ്ദേഹത്തിന് കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ലോകത്തോടൊപ്പം പോകുന്നവർക്ക് ഈ ലോകക്കാരുടെ കൂടുതൽ കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ ദൈവ സാന്നിധ്യം അവർക്ക് എത്രയും അനുഭവിക്കാൻ ഒക്കുമോ എന്ന് സംശയമാണ്. എന്നാൽ തിരുമേനി ലോകത്തോടൊപ്പം പോകാനായി ശ്രമിച്ച ആളല്ല. ലോകത്തോട് അനുരൂപപ്പെടാതെ പൂർണ്ണമായ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായി നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ നിശബ്ദമായ ജീവിതം അനേകം പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. കന്നവാസിൽമേനിയുടെ ജീവിതം അമേരിക്കയിലെ അനേക കുടുംബങ്ങളിൽ, അനേക ഇടവുകളിൽ, അനേകായിരം പേരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പ്രത്യേകമായിട്ടുള്ള പ്രചോദനവും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജീവിത ശൈലിയെക്കുറിച്ചുള്ള ദർശനവും കൊടുക്കുവാൻ മതിയായതായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവാൻസിമയുടെ ജീവിതം. അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ദൈവ സാന്നിധ്യ ബോധം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹം വലിയ വാഗ്മിയൊന്നും ആയിരുന്നില്ല. വളരെ വാഗ്ധോരണിയോടെ ജനങ്ങളെ കയ്യിലെടുത്ത് പ്രസംഗിക്കുന്ന രീതിയൊന്നും ഇവാനിസ്യം എനിക്കുണ്ടായിരുന്നില്ല. ചോദിച്ചു വാക്കുകളിൽ ഗുണദോഷങ്ങൾ എപ്പോഴും പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ എന്തോ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. ആ വാക്കുകൾക്ക് ഒരു ആധികാരികത ഉണ്ടായിരുന്നു. നോമ്പ് നോക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, സാധുക്കളെ സഹായിക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ സാധാരണ വാക്കുകളാണ്. പക്ഷെ ആ വാക്കുകളുടെ പിന്നിൽ ഒരു ആധികാരികത ഉണ്ടായിരുന്നു. കാരണം ജീവിതം ആ തരത്തിൽ ചിട്ടപ്പെടുത്തിയതായതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ആധികാരികത ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ അവൻ അധികാരത്തോട് സംസാരിച്ചു എന്നാണല്ലോ പറയുന്നത്. അധികാരത്തോട് സംസാരിച്ചു എന്ന് പറയുന്നത് ലോകപ്രകാരം മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുക എന്നുള്ളതല്ല. ആധികാരികത എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് ഗുണദോഷിക്കുന്നതാണ്. ആ നിലയിലുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ ജീവിതം ഇനിയും നമ്മൾ അടുത്തറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം കടന്നുപോയെങ്കിലും ഈ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സഭ കൂടുതൽ കൂടുതൽ ദൈവികമായ അനുഭവത്തിൽ വളരണമെന്ന് നിരന്തരമായി പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്ന ആ പിതാവ് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരീരപ്രകാരം അദ്ദേഹം കുറച്ചുനാൾ കൂടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ദൈവത്തിന് നിശ്ചയമായി നമുക്കിതിനെ സ്വീകരിക്കാം. അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യമായ വിശ്രമത്തിൽ പിതാക്കന്മാരോടൊപ്പം ആയിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സഭയ്ക്കും നമുക്കും കാവലും കോട്ടയുമായി തീരട്ടെ. അദ്ദേഹത്തിന്റെ നാളെ നടക്കുന്ന കബറടക്കം അനേകായിരം പേർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പൗരസ്ത്യ ആധ്യാത്മികതയോടുള്ള പ്രതിപത്തിയെ കുറിച്ച് ചില ചിന്തകളും ചില ആലോചനകളും കൊടുക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീരട്ടെ. മഹാപുരോഹിതന്റെ അന്ത്യയാത്ര ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകം പേരുടെ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് എന്റെ വ്യക്തിപരമായ നിലയിലും തന്നെ പ്രസ്ഥാനത്തിനു വേണ്ടി ഞാൻ അതിന്റെ ഒരു ചുമതലക്കാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വേർപാടിൽ വളരെയധികമായ വേദനയും അനുശോചനയും രേഖപ്പെടുത്തിക്കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യമായ വിശ്രമത്തിൽ ആയിരിക്കട്ടെ. ഇന്ന് അല്പസമയം തിരുവചനം പഠിക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം പരിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 9:57-62 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 9:57-62 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to St. Luke, chapter 9:57-62. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നമ്മുടെ ഞായറാഴ്ചകളിൽ ഏവങ്കേലിയൻ ഭാഗങ്ങളിൽ ശ്ലീബായിക്ക് ശേഷമുള്ള 4-ാമത്തെ ഞായറാഴ്ച വായിക്കുന്ന ഒരു വേദഭാഗം കൂടെയാണ്. അതുകൊണ്ട് ഇതിനെ ആസ്പദമാക്കിയുള്ള ചിന്തകള് എന്നെ കേൾക്കുന്നവർ തീർച്ചയായും കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഇതേക്കുറിച്ച് ചില ആശയങ്ങൾ പങ്കിടാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇംഗ്ലീഷ് വേദപുസ്തകങ്ങളിൽ ഈ ഭാഗത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാറുണ്ട്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ വില. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8:23 വാക്യത്തിലാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പ്രബോധിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും തന്റെ ജീവനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തുമെന്ന്. ആ പ്രസ്താവനകൾ നടത്തിയതിന് ശേഷമുള്ള ഒരു വലിയ സംഭവം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് കർത്താവിന്റെ മറുരൂപമാണ്. തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൊണ്ട് അദ്ദേഹം താബോർ മലയിലേക്ക് പോയി. തനിക്ക് മറുരൂപമുണ്ടായി, തേജസ്കരിക്കപ്പെട്ട അനുഭവം. അത് തന്നോട് കൂടെയുള്ള ഏലിയാവിനും മോശയ്ക്കും അതുപോലെ ആ തേജസ്കരണത്തിന്റെ അനുഭവം ഉണ്ടായതായി ശിഷ്യന്മാർ കാണുകയും ആ ശിഷ്യന്മാരുടെ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കിട്ടുകൊണ്ട് തേജസ്കരണം എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ദൈവരാജ്യ അനുഭവം എന്നാണ് മൗണ്ട് താബോറിലെ തേജസ്കരണത്തെ കുറിച്ച് പറയുന്നത്. ദൈവരാജ്യ അനുഭവം എങ്ങനെയെന്ന് നമുക്കറിയാമില്ല. എന്നാൽ താബോറിൽ വെച്ച് തേജസ്കരണം ഉണ്ടായപ്പോൾ ലോകത്തിൽ ആർക്കും വെളുപ്പിക്കാനാവാതെ വലിയ ഒരു പ്രഭ കർത്താവിനും മോശയ്ക്കും ഏലിയായ്ക്കും ഉണ്ടായതായി ശിഷ്യന്മാർ കാണുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ ഇരിക്കാനായിട്ട് പത്രോസ്ലീഹ ആഗ്രഹിച്ചുവെങ്കിലും കർത്താവ് അനുവദിച്ചില്ല. താഴ്വാരത്തിലേക്ക് പോകുവാനും അവിടെ അനേക കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്യുവാനുള്ളത് കൊണ്ട് താൻ ശിഷ്യന്മാരുമായി താഴ്വരയിലേക്ക് പിന്നീട് പോവുകയാണ്. അങ്ങനെ ജെറുസലേമിലേക്ക് പോകുന്ന വഴിയാണ് മൂന്ന് പേര് കർത്താവിന്റെ അടുക്കൽ വരുന്ന ഇവിടെ കാണുന്നത്. അപ്പൊ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ മൂന്ന് പേരും. പക്ഷെ ശിഷ്യന്മാരാകണമെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ, അതിന്റെ മാൻഡേറ്റ് എന്തൊക്കെയായിരിക്കണമെന്ന് ഈ മൂന്ന് പേരുടെ അനുഭവത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവർ മൂന്ന് പേരും കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിച്ചു വന്നെങ്കിലും അവർക്ക് മൂന്ന് പേർക്കും കർത്താവിനെ അനുഗമിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്ന യാഥാർത്ഥ്യം. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന വലിയൊരു ദൈവശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡെയ്ട്രിക് ബോൺഹോഫർ എന്നാണ്. ഈ ബോൺഹോഫർ ഹിറ്റ്ലറിന്റെ കാലത്ത് ഹിറ്റ്ലറിന്റെ തിന്മകൾക്കെതിരായിട്ട് പോരാടിയ ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. അവിടുത്തെ ക്രൈസ്തവ സഭകളൊക്കെ ഹിറ്റ്ലറെ പേടിച്ചോ അല്ലെങ്കിൽ ഹിറ്റ്ലറെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയോ ഹിറ്റ്ലറുടെ തിന്മകൾക്കെതിരായി ശക്തമായി സംസാരിക്കാൻ കഴിവില്ലാതെ അതിന് ഒരു പരോക്ഷമായ സഹായം നൽകി ജീവിച്ചുവെങ്കിൽ ഈ ബോൺഹോഫറൊക്കെ നേതൃത്വം കൊടുത്ത കൺഫെസിംഗ് ചർച്ച്, കൺഫെഷൻ ചർച്ച് എന്ന് പറയുന്ന ചെറിയ സമൂഹം ഈ തിന്മകൾക്കെതിരായിട്ട് പോരാടുകയുണ്ടായി. അപ്പൊ ഈ ബോൺഹോഫറിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾ, ശിഷ്യത്വത്തിന്റെ വില എന്നുള്ളത്. അതായത് ക്രിസ്തുവിന്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം സന്നദ്ധതയുള്ളവർക്കുള്ള ശിഷ്യത്വമാണ്. ആദായമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവിന്റെ ശിഷ്യത്വത്തിന്റെ വില എന്തെന്നറിയാനൊക്കെ തോന്നില്ല. ഇന്ന് ശിഷ്യത്വം ആദായമുണ്ടാക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ ശിഷ്യത്വം ആദായമുണ്ടാക്കാനല്ല, നഷ്ടപ്പെടുവാനുള്ള ശിഷ്യത്വമാണ്. നമുക്ക് ഈ ഓരോരുത്തരെ കുറിച്ച് ഒരു അല്പസമയം ഒന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തവൻ കർത്താവിനോട് പറയുന്നു, നീ എവിടെ പോയാലും ഞാൻ നിന്റെ പിന്നാലെ വരാമോ? അപ്പോഴാണ് കർത്താവ് അവനോട് പറയുന്നത്, കുരുതൽക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവജാതി കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഭൂമിയിൽ സ്ഥലമില്ല എന്ന്. എന്റെ ബാല്യകാലത്ത് ഞാൻ ഓർക്കുന്നു, ഈ വേദഭാഗം പഠിക്കുന്നതിന് മുമ്പ് ഒരു സിനിമാ പാട്ട് അതോ നാടകപ്പാട്ടാണോ ഞാൻ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. പാമ്പുകൾക്കും ആളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന്. ഇത് പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പിന്നീടാണ് വേദപുസ്തകം പഠിച്ചപ്പോൾ ഇത് വേദപുസ്തകത്തിലെ വരികളാണ് എടുത്തിരിക്കുന്നതെന്ന് ബോധ്യമായത്. തോപ്പിൽ ഫാസിയുടെ അശ്വമേധം എന്നുള്ള നാടകത്തിലാണ് ഈ പാട്ട് എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു കുഷ്ഠരോഗി ഭക്ഷണം ഇരന്നുകൊണ്ട് വന്ന് കഴിക്കുവാനായിട്ട് ഭാവിക്കുമ്പോൾ കുഷ്ഠരോഗിയുടെ കൈകൾ ബലഹീനമാണ്, കൈക്ക് സ്വാധീനമില്ല. ഇരുന്നുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കുവാനായി കുഷ്ഠരോഗിയോടൊപ്പം ഒരു പട്ടി കടന്നു വരികയും കുഷ്ഠരോഗി ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പട്ടി ആ ഭക്ഷണം മുഴുവൻ തിന്നു തീർത്തപ്പോൾ അതിനെ ഓടിച്ചു വിടുവാൻ കഴിവില്ലാതെ ഇരിക്കുന്ന കുഷ്ഠരോഗിയുടെ രംഗം ചിത്രീകരിച്ചുകൊണ്ട് ഇത് വളരെ മറ്റുള്ളവരുടെ ഈറൻ കണ്ണീർ കണ്ണുനീർ അണിയിക്കുന്ന രംഗമാണ്. ഈ രംഗം അഭിനയിച്ചുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തല സംഗീതമായി തോപ്പിൽ ഫാസി ഈ പാട്ട് പാടുന്നത്. പാമ്പുകൾക്കും ആളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന്. ഇത് ആ ഒരു പശ്ചാത്തലത്തിൽ എടുത്തുപയോഗിക്കുമ്പോൾ ഇവിടുത്തെ പശ്ചാത്തലം അങ്ങനെയുള്ളൊരു പശ്ചാത്തലമാണെന്ന് പറയാനായിട്ട് ഒക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വം ആഗ്രഹിച്ച ഒരാളിനോടാണ് കർത്താവ് ഇത് പറയുന്നത്. അതിന്റെ അർത്ഥം ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. കർത്താവിന്റെ ശിഷ്യത്വം ആലോചിച്ച് എവിടെ പോകാമെന്ന് പറഞ്ഞ ഒരാളിനോടും ആ കണ്ടീഷനോ ഒന്നുമില്ലാതെ വേറെ യുഗു ഐ വിൽ കം ആഫ്റ്റർ യു എന്ന് പറഞ്ഞ ആളിനോട് കർത്താവ് പറയുന്നു, നീ എന്റെ പുറകെ വരേണ്ട കാര്യമില്ല, മനുഷ്യപുത്രന് ഭൂമി തലയായ്ക്കാൻ ഇടമില്ല, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, അതുകൊണ്ട് അങ്ങനെ സ്ഥാനമില്ലാത്ത ആളിന്റെ പുറകെ നീ വരണ്ട എന്ന് പറയുകയാണ്. പക്ഷെ ഇവന് സ്ഥാനമൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് യേശു അമ്പുരാൻ ഇങ്ങനെ മറുപടി പറഞ്ഞത്? അവിടെയാണ് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയെ നമ്മൾ അടുത്ത് വരുമ്പോഴേ നമ്മൾ പുറമേ എന്തു പറയുന്നു എന്നുള്ളതല്ല പ്രധാനം, നമ്മുടെ അകമേ എന്തു നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൈവം തമ്പുരാൻ അറിയുന്നുണ്ട്. അതുപോലെ 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്, യഹോവേ നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ എവിടേക്കാണ് ഒളിച്ചോടിപ്പോകേണ്ടത്? അങ്ങ് സ്വർഗത്തിലേക്ക് അരയറിയാൽ നീയുണ്ട്, പാതാളത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെ നീയുണ്ട്. ചിറക് വിരിച്ച് ഉഷസ്സിനപ്പുറം പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ നീയുണ്ട്. ഇരുട്ടുപോലും എന്നെ മൂടിക്കളയില്ല എന്ന് പ്രത്യേകമായിട്ട് വിലപിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ജീവിപ്പാനോ ദൈവത്തെ മറക്കാനോ നമ്മുടെ അന്തരംഗങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കില്ല. അവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയം, മനുഷ്യരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ദൈവം മുൻപാകെ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. മനുഷ്യർക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് പിടിച്ചെടുക്കുവാനുള്ള കഴിവില്ല, അറിവില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ഉള്ളാണ് പരിശോധിക്കുന്നത്. ഇന്ന് മനുഷ്യർ ബാഹ്യമായ താടി മോടികളോട് കൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിത് വിമർശനമായിട്ട് പറയുകയല്ല, എങ്കിലും അമേരിക്കയിലും മറ്റ് പലയിടങ്ങളിലും ആണെങ്കിൽ നമ്മൾ ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഓശാന ഞായറാഴ്ച, ദസഹാ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ഉയർപ്പ് ദിവസങ്ങൾ, ഈ ദിവസങ്ങൾക്ക് അനുസരിച്ച് വേഷഭൂഷാദികൾ വരെ തെരഞ്ഞെടുത്ത് പള്ളികളിൽ ആരാധനയിൽ സംബന്ധിക്കാനായി ഈ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പുറമേയുള്ള ഭംഗിയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം തമ്പുരാൻ നോക്കുന്നത് നമ്മുടെ ഈ പുറമേയുള്ള നിലനിൽപ്പൊന്നുമല്ല, നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, നമ്മുടെ അന്തരംഗങ്ങളുടെ നിരൂപണങ്ങൾ എങ്ങനെയാണ്, ഈ ദൈവം പരിശോധിക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കുന്ന കൊള്ളാം. അവിടെ കർത്താവ് ഇവന്റെ ഉള്ളു മനസ്സിലാക്കി. ഇവൻ കർത്താവിന്റെ പുറകെ പോകാൻ ആഗ്രഹിച്ചത് കർത്താവിനോടുള്ള സ്നേഹമായിരുന്നില്ല. പിന്നെയോ കർത്താവിനെ കൊണ്ട് അവൻ ആദായമുണ്ടാക്കാൻ ആഗ്രഹിച്ച ഒരു ശിഷ്യത്വമാണ് അവൻ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മറുപടി പറഞ്ഞത്, കുരുന്നഴൽ കുഴിയുണ്ട്, ആകാശത്തിന്റെ പറവജാതി കൂടുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ സ്ഥലമില്ല എന്ന്. അതായത് നീ പലതും ഈ ഭൂമിയിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നീ വരുന്നത്. എന്നെ കൊണ്ട് ഒട്ടേറെ ഒട്ടേറെ ആദായം ഉണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ അവനെ കർത്താവിന്റെ ജീവിതം പരിശോധിച്ചപ്പോൾ ഒട്ടേറെ അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവിനെ അവൻ കണ്ടിട്ടുണ്ട്. മഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു ഒക്കെ അവൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അവന്റെ ജീവിതത്തിനും നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ അവൻ ചിന്തിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത്, എന്റെ പുറകെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിനക്ക് ലഭിക്കൂ എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നീ എന്റെ കൂടെ വരണ്ട. കാരണം നേരത്തെ തന്നെ കർത്താവ് ഓർപ്പിച്ചിരുന്നു, ശിഷ്യത്വത്തിന്റെ വിലയെന്ന് പറയുന്നത് തന്നെ താൻ ത്യജിച്ചുകൊണ്ട് ക്രൂശെടുത്തുകൊണ്ട് വരുന്നതാണ്, ആദായം ഉണ്ടാക്കുന്നതല്ല. നമുക്കറിയാം കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിലും നന്നായി പ്രാർത്ഥിക്കും, നന്നായി പള്ളിയിലൊക്കെ പോകും. പക്ഷെ മാർക്കല്പം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ അവർ പറയും, ഇനി മേല ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല, പള്ളിയിൽ പോകുന്നുമില്ല, വേദപുസ്തകം വായിക്കുന്നുമില്ല, കാരണം ഞാൻ ചോദിച്ചു പോലൊന്നും എനിക്ക് തന്നില്ല. അപ്പൊ ഇങ്ങനെ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം മുതൽ പ്രായമായവരുടെ ജീവിതം വരെ ദൈവത്തെ കൊണ്ട് ആദായമുണ്ടാക്കാവുന്ന ഒരു ശൈലിയിലുള്ള ആത്മീയതയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂ ജനറേഷൻ ചർച്ചസ് എന്നും പറഞ്ഞ് അനേകം ഗ്രൂപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ ആൾക്കാർ തടിച്ചുകൂടുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് അനുഗ്രഹം നിങ്ങൾക്ക് തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും ക്ഷമയോടുകൂടി ദൈവകൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു താല്പര്യമില്ലാതെ പെട്ടെന്ന് അനുഗ്രഹങ്ങളെ കിട്ടണം. അതുകൊണ്ട് അങ്ങനെ അനുഗ്രഹങ്ങൾ തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നിടത്തെ കൂടുകയാണ്. അത് ഭൗതിക ലോകത്തിലെ പരസ്യങ്ങൾ പോലെയാണ്. ഭൗതിക ലോകത്തിൽ അനേക പരസ്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ, ആ പരസ്യങ്ങൾ വീഴാറുണ്ട്. കമ്പ്യൂട്ടറിലൊക്കെയും ഇന്റർനെറ്റിൽ പ്രത്യേകമായിട്ടും കാണാവുന്നതാണല്ലോ. ഞങ്ങൾക്ക് ഇന്നയിടത്തുനിന്ന് ഒരു കോടീശ്വരന്റെ അനേക കോടി രൂപ കെട്ടിക്കിടപ്പുണ്ട്. ഞങ്ങൾക്ക് പേരിൽ തരാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇങ്ങനെയുള്ള മെയിലുകളൊക്കെ ഇന്റർനെറ്റിൽ വന്നിട്ട് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ ചിലരൊക്കെ വീണുപോയിട്ടുമുണ്ട്. അങ്ങനെ അതിനകത്ത് അതിന് അത് വലിയ തുക കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു തുക നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്ന് കരുതി ചെറിയ തുക അയച്ചു കൊടുത്തിട്ടുള്ള വലിയ ബുദ്ധിമാന്മാരൊക്കെ ഈ ലോകത്തിലുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയും മനുഷ്യന് പെട്ടെന്ന് ആദായം ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്ത ഇന്ന് സജീവമായിട്ടുണ്ട്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിലും തനിക്ക് പെട്ടെന്ന് ആദായം ഉണ്ടാകണമെന്നുള്ളതാണ് വളരെയധികം പേരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളത് ആത്മീയതയല്ല, യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് ഈ മനുഷ്യന്റെ അന്തരംഗത്തിൽ ദൈവസന്നിധിയിൽ അടുത്ത് ജീവിച്ച് കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള സന്നദ്ധതയില്ലാഞ്ഞതുകൊണ്ട് അവനെ കർത്താവ് കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഒന്നാമത്തവന് വെറും കൈയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോകേണ്ടി വന്നു. രണ്ടാമത്തവൻ പറഞ്ഞതാണ് വളരെ വിചിത്രമായ മറ്റൊരു വാദഗതി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ അപ്പനെ അടക്കം ചെയ്തേക്ക് വരാമെന്നാണ്. അതിനുള്ള ന്യായമായ ആവശ്യമല്ലേ? മാതാപിതാക്കളെ ബഹുമാനിക്കാനായി പഠിപ്പിച്ച കർത്താവ് പഴയ നിയമത്തിലെ കൽപ്പനയിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്ന് യഹോവയായ ദൈവം കൊടുത്ത കൽപ്പന പാലിക്കുമ്പോൾ അപ്പനെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുവാനും മരണം വരെ ശുശ്രൂഷിക്കാനും ഒക്കെ താല്പര്യമുള്ള നല്ലൊരു കാര്യമല്ലേ? അതുകൊണ്ട് അവൻ പറഞ്ഞത് വളരെ ലോജിക്കലാണ്. ഞാൻ എന്റെ അപ്പനെ കുഴിച്ചിട്ടേച്ച് എന്റെ പിന്നാലെ വന്നുകൊള്ളാം. പക്ഷെ കർത്താവിന് മറുപടി കൊടുത്തു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് എന്ന്. ഈ വാക്യത്തിന് ചില ദുർവ്യാഖ്യാനം കൊടുക്കാറുണ്ട്. അതായത് കർത്താവ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് ഇവിടെ പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ് ചില ദുർവ്യാഖ്യാനം നടത്തുന്നത്. അങ്ങനെ ഒരു ദുർവ്യാഖ്യാനത്തിന് അവിടെ യാതൊരു സാങ്കത്യവുമില്ല. കാരണം മരിച്ചവരെങ്ങനെ മരിച്ചവരെ കുഴിച്ചിടുന്നത്? ഡെഡ് ഷാൽ ബെറി ദ ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതശരീരത്തിന് മറ്റൊരു മൃതശരീരത്തെ കുഴിച്ചിടാൻ സാധിക്കും? സാധിക്കുകയില്ല. അപ്പോൾ അതിന് വ്യാഖ്യാനം ആവശ്യമായിരിക്കുന്നു. എന്താണ് മരിച്ചവർ മരിച്ചവരെ കുഴിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം? അതിനാണോ വ്യാഖ്യാനം നിങ്ങളെ പഠിപ്പിക്കുന്നത്? മരണം രണ്ടു വിധത്തിലുണ്ട്, ആത്മീയമായ മരണവും ശാരീരികമായ മരണവും. നമുക്കറിയാം ഏദന്റെ തോട്ടത്തിൽ ആദമും ഹവ്വായും പാപം ചെയ്തപ്പോൾ മരിച്ചു. ആ മരണം ശാരീരികമായ മരണമല്ല, ആത്മീയമായ മരണമാണ്, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. അതുകൊണ്ട് മരണത്തിന് രണ്ടർത്ഥമാണുള്ളത്: ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയായ ആത്മീയ മരണം, ശാരീരികമായിട്ടുള്ള മരണം. ഇവിടെ ആത്മീയമായി മരിച്ചവർ ശാരീരികമായി മരിച്ചവരെ കുഴിച്ചിട്ട് എന്നാണ് കർത്താവ് പറയുന്നത്. ആദ്യത്തെ ഡെഡ് എന്നുള്ളതിന്റെ അർത്ഥം ദോസ് വാസ് സ്പിരിച്വലി ഡെഡ്. രണ്ടാമത്തെ ഡെഡ് എന്ന് പറയുന്നത് ഫിസിക്കലി ഡെഡ്. ലെറ്റ് ദ സ്പിരിച്വലി ഡെഡ് പീപ്പിൾ ഗോ ആൻഡ് ബറി ദ ഫിസിക്കലി ഡെഡ് പീപ്പിൾ. ഇതാണ് അവിടെ പറയുന്ന ആശയം. അതിന് പുറകിലും വ്യാഖ്യാനം കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാ സ്പിരിച്വലി ഡെഡ് ആവുന്നത്? കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോഴ് കർത്താവിന്റെ ഗുളിയേക്കാൾ ലോകത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് വളരെ അധികമായി അവൻ കണക്കിലെടുത്തത്. അവനൊരു പക്ഷേ യഹൂദന്മാര് കൽപ്പനകളെ പ്രമാണിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് അപ്പനോടുള്ള ബന്ധം അവൻ കാത്തുസൂക്ഷിക്കണമെന്ന് വിചാരിച്ചു കാണും. നല്ലൊരു പുത്രനായിരുന്നിരിക്കാം, അപ്പനെ ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ള ഒരു പുത്രനായിരുന്നിരിക്കാം. പക്ഷെ അവിടെ പോലും ദൈവത്തിന്റെ കൽപ്പന ലോകത്തോടുള്ള ബന്ധം അപ്പനോടുള്ള ബന്ധത്തെക്കാളും അപ്പുറത്ത് പിതാവിനോട് ബന്ധം, ദൈവത്തോട് ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ ബന്ധം ഉണ്ടാകുന്നില്ലെങ്കിൽ അവർ സ്പിരിച്വലി ഡെഡ് ആണ്. അതാണ് പിതാക്കന്മാര് ഇവാനിസ്മിനിയൊക്കെയും പ്രത്യേകിച്ചും എപ്പോഴും പറഞ്ഞ ദൈവത്തോടുള്ള ബന്ധമാണ് മറ്റെല്ലാ ബന്ധങ്ങൾക്കും ഉപരിയായി നിൽക്കേണ്ടത്. അതുതന്നെയാണ് വിശുദ്ധ മത്തായി 6:33 വാക്യം സൂചിപ്പിച്ചത്. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഈ സീക്സ് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് എവരിതിങ് വിൽ ബി ആഡഡ് ഓൺ യു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളു. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്വേഷണം നമ്മുടെ ലൈഫിന് ഒരു പ്രയോറിറ്റി വെച്ചേ മതിയാകും. അനേക കാര്യങ്ങൾ ഒന്നായി ദൈവത്തോടുള്ള ബന്ധത്തെ കാണാൻ ഒക്കുകയില്ല. ഇന്ന് ഓരോരുത്തരും ആത്മാർത്ഥമായ ഒരു പ്രയോറിറ്റി വെക്കുക. നമ്മുടെ പ്രയോറിറ്റിയിൽ, നമ്മുടെ മുൻഗണനാ ക്രമത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ദൈവികമായ കാര്യങ്ങൾക്ക് വരുന്നതെന്നുള്ളത് പ്രത്യേകമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പട്ടണത്തിൽ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, പലപ്പോഴും പ്രസംഗങ്ങൾ കേൾക്കുവാൻ താല്പര്യമുള്ള ഒരമ്മ എന്റെ പ്രസംഗങ്ങളും ധ്യാനവും ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ആ പട്ടണത്തിൽ ഞാൻ പ്രസംഗിച്ച സമയത്ത് അവർക്ക് വരുവാനായിട്ട് സാധിക്കില്ല. അവർക്ക് വലിയ ഖേദമുണ്ടായി. പിന്നീട് ഒരു സമയത്ത് തന്നെ കണ്ടപ്പോ പറയുകയാണ്, വരാനായിട്ട് സാധിക്കാഞ്ഞതിന്റെ കാര്യം, വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടിക്ക് സമയത്തിന് പാല് കൊടുക്കണം, അപ്പൊ അത് കൊടുക്കേണ്ട ഉള്ളതുകൊണ്ട് എനിക്ക് പള്ളി വന്ന ഈ പ്രസംഗം കേൾക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ തീർച്ചയായും മിണ്ടാപ്രാണിക്ക് സമയത്ത് ആഹാരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്, അത് അപ്രധാനമെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്, അതുകൊണ്ട് മനുഷ്യര് മിണ്ടാപ്രാണികളെ വളർത്തണ്ടായിരുന്നോ എന്നും ഞാൻ പറയുന്നില്ല. അതിനെയൊക്കെ വളർത്തണം, അതിനെയൊക്കെ താലോലിക്കണം, സ്നേഹിക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള നമ്മുടെ ബന്ധങ്ങള് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ അകറ്റുന്നതാണോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജോലി, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളോട് പിന്നെ ഇപ്പൊ വലിയ ബന്ധമൊന്നുമില്ല, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത് അവഗണിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മറ്റോരോ കാര്യങ്ങൾക്ക് ഭർത്താവിനോടും ഭാര്യയോടുള്ള ബന്ധവും പോലും ഇപ്പൊ വലിയ ഗൗരവമാണെന്ന് തോന്നില്ല. കുറ്റങ്ങളോടുള്ളത് കുറച്ചൊക്കെ കാണുമായിരിക്കാം, അല്ലെങ്കിൽ അവരവരുടെ തൊഴിലിനോട് എല്ലാറ്റിനുപരി കൂടുതൽ പണം, കൂടുതൽ ബന്ധം പണത്തോട് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പണത്തോടും പണം തരുന്ന ജോലിയോടും ഒക്കെ ഉള്ള പ്രതിബദ്ധത, അതിനോടുള്ള വലിയ ബന്ധം, അതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ മതിയാവും. കാരണം ഈ ലോകത്തിൽ അവർക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ചോദിക്കാൻ ഇവിടെ തന്നെ ആളുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചൊന്നിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോഴ് ദൈവീയമായ കാര്യങ്ങള് നമ്മുടെ അപ്രധാനമായ നിലയിലേക്ക് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. നമുക്കറിയാം തിരക്കുള്ള ലോക ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ തിരക്കുള്ള ലോക ജീവിതമാണെങ്കിലും ഷോപ്പിങ്ങിന് പോയ എത്രയോ മണിക്കൂറുകള് ഷോപ്പിംഗ് മാളുകൾ നമുക്ക് ചെലവഴിക്കാനായിട്ടുണ്ട്. തിരക്കുണ്ടെന്ന് എല്ലാവരും പറയും, പക്ഷേ ഷോപ്പിംഗ് മാളിൽ ചെലവഴിക്കാനായിട്ട് സമയമുണ്ട്, എന്റർടൈൻമെന്റിന് സമയമുണ്ട്, ഇതിനെല്ലാം സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ മാത്രം സമയമില്ല. അവിടെ തിരക്കുള്ള ഭാവിക്കുന്ന ഒട്ടേറെ മനുഷ്യര് ഈ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ ഈ തിരക്കുള്ള മനുഷ്യര് എന്റർടൈൻമെന്റായി മറ്റു പല വിനോദ ഉപാധികളായി ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം സമയവും വേണ്ടി വന്നാൽ പണവും ചെലവഴിക്കുന്നുണ്ട്. അവിടെയാണിത് പ്രയോറിറ്റിയുടെ പ്രശ്നം. ഈ രണ്ടാമത്തെ മനുഷ്യന് ആ ദൈവത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി അത് അവന് കൊടുക്കാൻ സാധിച്ചില്ല. അവന്റെ അപ്പനോടുള്ള ബന്ധം ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ പ്രധാനമായിട്ട് അവൻ കരുതിയത് കൊണ്ട് അവന് കർത്താവിന്റെ ശിഷ്യനാകാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വശമാണ്. മൂന്നാമത്തവനാണെങ്കിൽ അവൻ കർത്താവിനോട് ഒഴിവഴി ഒന്നും പറഞ്ഞില്ല, ഞാൻ നിന്റെ കൂടെ വന്നുകൊള്ളാവുന്ന തന്നെയാണ് കർത്താവിനോട് അവൻ പറയുന്നത്. പക്ഷേ അവന് ഒരു പ്രത്യേകമായ ഒരു ഉപാധി കണ്ടുപിടിച്ചു, വളരെ ലോജിക്കലായ റാഷണലായ ഒരു കാര്യം, ഞാൻ വീട്ടിൽ പോയി എന്ന് യാത്ര ചോദിച്ചു വന്നുകൊള്ളാം. ഒരു കണക്ക് ഉണ്ടായല്ലേ, കർത്താവ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗലീലായിൽ നിന്ന് വീട്ടു നസ്രയത്തിലും യഹൂദിയിലും ശബരിയായാലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴേ മാതാപിതാക്കളോടൊന്ന് പറഞ്ഞു പോകുന്നത് ന്യായമല്ലേ? പക്ഷെ കർത്താവ് അതിനെ അനുവദിച്ചില്ല. കർത്താവിന് മറുപടി കൊടുത്ത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നതല്ല എന്ന്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അന്തരംഗം ദൈവം തമ്പുരാൻ കണ്ടുപിടിച്ചു. പുറമേ പറയുന്ന വാക്കുകളല്ല, ഹൃദയത്തിലെ നിരൂപണം ദൈവം തമ്പുരാൻ കണ്ടുപിടിച്ചു. ഇവൻ കർത്താവിനോട് എന്റെ അപ്പനോട് യാത്ര ഉറയിച്ചു വരിക എന്നുള്ള ആത്മാർത്ഥമായ ഒരാഗ്രഹമായിരുന്നെങ്കിൽ യേശു തമ്പുരാൻ സമ്മതിക്കുമായിരുന്നു. പിന്നെ നീ പോയി പിതാവിനോട് ചോദിച്ച് അമ്മയോട് ചോദിച്ചു വന്നാട്ടെ എന്ന് പറയാനാണ് കർത്താവിന് സാധ്യത. മനുഷ്യബന്ധങ്ങളെ തിരസ്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന ആളായിട്ട് കർത്താവിന് ചിത്രീകരിച്ചിട്ട് അർത്ഥമില്ല. പിന്നെ എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചത്? ഇവൻ മനസ്സിൽ കണ്ടത് ഒരു എക്സ്ക്യൂസാണ്, അത് മാറ്റിവെക്കുകയാണ്. അവന് കർത്താവിന്റെ വിളി കേട്ട് ഉടനെ പുറപ്പെടാനായിട്ട് ഉള്ള സാധ്യതയില്ലാതെ അല്പം കഴിയട്ടെ എന്നുള്ള ഒരു മാറ്റിവെപ്പ്. ഈ അല്പം കഴിയട്ടെ അല്പം കഴിയട്ടെ എന്ന് മാറ്റിവെക്കുന്നവര് ദൈവരാജ്യ അനുഭവത്തിലോ കർത്താവിന്റെ ശിഷ്യത്വത്തിനോ ചേർന്നവരല്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ശിഷ്യത്വം വിലയേറിയതായി തീരണം എന്നുണ്ടെങ്കിൽ മാറ്റിവെക്കാനൊക്കാത്തത് ആത്മീയമായ കാര്യങ്ങളാണെന്നുള്ള തിരിച്ചറിവാണ്. ഒരു ദിവസത്തെ കാര്യങ്ങളിൽ നമുക്ക് മാറ്റിവെക്കാൻ ഒക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന മാറ്റിവെക്കാൻ ഒക്കെയില്ല. കാര്യം അവിടെയാണ് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുന്നത്. പ്രയർ ഈസ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. പ്രയർ ഈസ് എ ടൈം വി എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇത് നമുക്ക് മാറ്റിവെക്കാൻ ഒക്കുന്നതല്ല. അങ്ങനെ മാറ്റിവെക്കാൻ ഒക്കാത്തത് ദൈവത്തോടുള്ള കാര്യങ്ങളാണ്. ബാക്കി ചിലതൊക്കെ മാറ്റിവെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മുൻഗണനാക്രമത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇതിന്റെ ആശയം നിൽക്കുന്നത്. നമുക്കാർക്കും ഇത് അറിയാൻ വയ്യാത്ത പുതിയ ആശയമൊന്നും ഞാൻ പറയുകയല്ല. അതിലും പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. പിന്നീടാവട്ടെ എന്ന് മാറ്റിവെക്കുന്നവര് ദൈവരാജ്യ അനുഭവത്തിൽ പങ്കുചേരുവാനായിട്ട് പ്രയാസം സൃഷ്ടിക്കുന്നവരാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെപ്പ് നടത്താനായിട്ട് പറ്റുകയില്ല. ഈ പിശാച് നമ്മളെ പരീക്ഷിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ഒന്നും വ്യഭിചാരം ചെയ്യാനും കൊലപാതകം നടത്താനൊന്നും പിശാച് വിളിച്ചുകൊണ്ട് പോകുന്നില്ല. കാര്യം അതിനൊക്കെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാല് നമ്മളാരും പോവുകയില്ല. ഒരുമാതിരി കുറച്ചൊക്കെ ബാല്യം മുതലേ ദൈവത്തെയൊക്കെ അറിഞ്ഞ് ജീവിച്ചവരാരും കുടുംബാതകൊന്നൊക്കെ ചെയ്യാനും അതിനൊന്നും നമ്മൾ പോവുകയില്ല. നമ്മളെ ഒന്നും അതിന് കിട്ടുകയില്ല. അതേസമയം തന്നെ ചില കാര്യങ്ങൾ മാറ്റിവെക്കുക, അച്ചയുടെ കയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നാട്ടിലത്തെ പശ്ചാത്തലത്തിൽ പറയുന്നതാണ് സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ പ്രധാനം സീരിയൽ നഷ്ടപ്പെടരുത്, അത് കാണാതിരിക്കരുത്. അതിനകത്തിലെ ഓരോന്നും വളരെയധികമായിട്ട് ഉദ്വേഗജനകമായി കാണാനായിട്ട് പ്രേരണ നൽകുന്നതാണ്. അതുകൊണ്ട് മാറ്റിവെക്കാവുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കും, പക്ഷെ അത് ഏറ്റവും ഒടുവിലോ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കും. അപ്പൊ ഈ മാറ്റിവെക്കൽ പ്രക്രിയ, പ്രോക്രാസ്റ്റിനേഷൻ, അത് ഭൗതിക ജീവിതത്തിൽ നിന്ന് ആരും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നില്ല. ആത്മീയതയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. അങ്ങനെ മാറ്റിവെക്കുന്നവർ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നവരല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുക. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഈ ബലഹീനത ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അവിടെ സാത്താൻ നമ്മെ പരീക്ഷിക്കുന്നത് കുടുംബാതകം ഒന്നും ചെയ്യാനായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടല്ല. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് അല്പം ചൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അല്പം കൂടെ കഴിയട്ട്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് മുഴുവൻ സമയം ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ഒട്ടേറെ കാര്യങ്ങൾ പിന്നീട് ആത്മീയമായ കാര്യങ്ങൾ അങ്ങ് പങ്കുചേർന്നുള്ള ഇപ്പോഴത്തെ തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ. എങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആത്മീയമായ സംഗതികൾ മാറ്റിവെപ്പ് നടത്തുന്നവരാണെങ്കിൽ നമ്മളെ ശിഷ്യത്വത്തിന് ചേർന്നവരല്ല. എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ മൂന്ന് പേരും കർത്താവിന്റെ ശിഷ്യത്വം ആഗ്രഹിച്ചവരാണ്. പക്ഷെ അവർക്ക് മൂന്ന് പേർക്കും കർത്താവിന്റെ ശിഷ്യത്വം ലഭിച്ചില്ല. നമുക്കറിയാം കർത്താവ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ടവരാണ് കർത്താവിന്റെ അപ്പോസ്തലന്മാർ. എന്നാൽ ഈ മൂന്ന് പേരും ആ അനുഭവത്തിലോട്ട് വന്നിട്ടില്ല. ഒന്നാമത്തവൻ ദൈവത്തെ കൊണ്ട് ആദായം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു, അവൻ കർത്താവിന്റെ ശിഷ്യത്തിന് അർഹനായില്ല. രണ്ടാമത്തവൻ കർത്താവിന്റെ വിളിയേക്കാൾ അവന്റെ ലോകപ്രകാരമുള്ള ബന്ധത്തിന്, പിതാവിനോടുള്ള ബന്ധത്തിന് അവൻ ഒന്നാം സ്ഥാനം നൽകി. അവന്റെ പ്രയോറിറ്റി തെറ്റിപ്പോയി, അവനും കർത്താവിന്റെ ശിഷ്യനാകാൻ സാധിച്ചില്ല. മൂന്നാമത്തെ ആളിന് വളരെ പ്രായോഗികമായ നിലയിൽ മാറ്റിവെപ്പ് നടത്തി, ഞാൻ അല്പം കഴിഞ്ഞിട്ട് നിന്റെ വന്നുകൊള്ളാം, അവനും കർത്താവിന്റെ ശിഷ്യനാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള കുറവുകളാണെന്നാണ് എന്റെ വിചാരം. അവിടെ നമ്മുടെ കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് അടുത്തു വരുവാൻ, ഈ കുറവുകൾ നികത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഈ വേദഭാഗത്തിന്റെ പഠനവും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനാ വലയത്തിൽ ദൈവവചനത്തിൽ നിന്ന് ചില ആശയങ്ങൾ പങ്കിടുവാനായിട്ട് ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് എന്നെ ക്ഷണിച്ച ശ്രീമതി ശാന്തമ്മയോട് ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അഫീന ഇവാനിയ ശ്രീമീനയുടെ ഓർമ്മ നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാര ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.
താങ്ക് യു അച്ഛൻ. ഈ വന്യസ്ഥിരമേനയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശി ആ വിശുദ്ധ ജീവിതത്തെ നമുക്ക് വരച്ചു കാട്ടി അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം നമുക്ക് അനുകരിക്കാൻ ശ്രമിക്കാം. ലോകത്തോടൊപ്പം പോകാതെ നമുക്കും ദൈവസാന്നിധ്യം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് ഒരു ആശീർവാദം പറഞ്ഞ് നമുക്ക് നിർത്താം.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ.
താങ്ക് യു അച്ഛൻ. എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.
താങ്ക് യു.